അല്പനേരത്തെ ചിന്തയ്ക്കായി വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. രണ്ട് തിമത്യോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. 2 തിമത്യോസ് 4-ാം അധ്യായം 2-ാം വാക്യം 5-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഇന്ന് വേൽക്കാലം ദിവസനാലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. തിമത്യോസിന്റെ ലേഖനം 1, 2, അതുപോലെ തന്നെ തീത്തോസിന് എഴുതിയ ലേഖനം, ഈ 3 ലേഖനങ്ങളെ ഇടയ ലേഖനങ്ങൾ അഥവാ അല്ലെങ്കിൽ പാസ്റ്റൽ എപ്പിസ്റ്റിൽസ് എന്ന് പൊതുവെ പറയപ്പെടുന്നു. സഭാപരിപാലനത്തിന് വേണ്ടി ഉതകുന്ന അനേക കാര്യങ്ങൾ ഈ ലേഖനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ട് ഈ 3 ലേഖനങ്ങൾ എഴുതപ്പെട്ടു എന്ന് വിശേഷ പണ്ഡിതന്മാർക്ക് വളരെ അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും, സഭ വളരെ വിഷമമായ ഒരു ഘട്ടത്തിൽ കൂടി കടന്നുപോയപ്പോൾ തന്നെ ജനങ്ങളെ നടത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ സഭാപരിപാലനത്തിന് വേണ്ടി തന്റെ മക്കളെ സഹായിക്കാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് എഴുതപ്പെട്ട ഈ ലേഖനം ആത്മീയ ജീവിതത്തിന് വളരെ അനുഗ്രഹപ്രദമായ ഒരു 2-3 ലേഖനങ്ങളാണ്. അപ്പോസ്തല ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ചെയ്ത ഇട്ട അടിസ്ഥാനത്തിൽ മേൽ സഭ പണിയപ്പെട്ടു. അതിന്മേൽ ഹാലലുയ. ആത്മീയ ഖനികളാൽ അല്ലെങ്കിൽ ആത്മീയ സമ്പത്തുകൾ നമുക്ക് ലഭിക്കുന്ന അനേക ഖനികളാണ് ഈ ലേഖനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് വായിച്ച ഈ വാക്യം തിമോത്യോസിനോട് അപ്പോസ്തലനായ പൗലോസ് പ്രബോധിപ്പിക്കുന്ന വാക്യങ്ങളാണ്. തിമോത്യോസിനെ നമുക്ക് ആദ്യമായി കാണുവാൻ സാധിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 2-ഉം 3-ഉം വാക്യങ്ങളിലാണ് തിമോത്യോസിനെ നമ്മൾ ആദ്യമായി കാണുന്നത്. അവിടെ തന്റെ 2-ാം മിഷണറി യാത്രയിൽ ആ പ്രദേശത്ത് ചെന്നപ്പോൾ തന്റെ 1-ാം മിഷണറി യാത്രയെ തന്നെ വിട്ടുപിരിഞ്ഞു പോയ മർക്കോസ് അല്ലെങ്കിൽ മർക്കോസിന് പകരം അപ്പോസ്തലനായ പൗലോസ് ഈ തിമോത്യോസിനെ തിരഞ്ഞെടുക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ പ്രകാരം 3-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു. അവൻ തന്നോടുകൂടെ പോരുകണം എന്ന് പൗലോസ് ഇച്ഛിച്ചു. എന്നാൽ ഈ തിമോത്യോസിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. തന്റെ അവിടെ നമ്മൾ പ്രകാരം വായിക്കുന്നു, അവന്റെ അപ്പൻ യവനായിരുന്നു, അവന്റെ അമ്മ ഒരു എബ്രായ സ്ത്രീയായിരുന്നു. അതുകൊണ്ട് ഒരു മിശ്ര വിഭാഗത്തിൽ ജനിച്ച ഒരു മകനായതുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിൽ അവന്റെ പിതൃത്വത്തെ അല്ലെങ്കിൽ അവന്റെ ജനനത്തെ പറ്റി തന്നെ ഒരു വളരെ വിശാലം അല്ലെങ്കിൽ വളരെ വിശാലമായ ഒരു ചിന്താഗതി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അവനെ പലപ്പോഴും മറ്റുള്ള ജാതി യഹൂദ മതത്തിൽ നിന്ന് തന്നെ അവനെ മാറ്റി നിർത്തിയിരുന്നു. അതുകൊണ്ട് പൗലോസ് അവിടെ ഒരു പ്രത്യേക നിയമം തന്നെ അവനെ അവിടെ കൊണ്ടുവരുന്നു. അവിടെ മറ്റുള്ളവർ അവനെ അഖണ്ഡനായി നിർത്തിയിരുന്നപ്പോഴേ അല്ലെങ്കിൽ അവനെ മാറ്റി നിർത്തിയപ്പോഴേ പൗലോസ് തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഹാലലുയ, തന്റെ ശുശ്രൂഷയിൽ അവൻ ഉപകരിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഈ അപ്പോസ്തലൻ ഈ തിമോത്യോസിനെ തിരഞ്ഞെടുക്കുന്നതായി കാണാൻ സാധിക്കുന്നു. അനേക അല്ലെങ്കിൽ മനുഷ്യർ വെച്ചിരുന്ന ആ ബൗണ്ടറിക്ക് ആ അതിർന്ന ഉപരിയായ പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ അപ്പോസ്തലൻ ഈ തിമോത്യോസിനെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നു. കാരണം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവർ ചെന്ന സ്ഥലം ലുസ്ത്ര എന്ന സ്ഥലമാണ്. എന്നാൽ അവിടെ ഉള്ള ഈ തിമോത്യോസിന്റെ ആ വിശ്വാസം അല്ലെങ്കിൽ അവനെ പറ്റിയുള്ള ആ കേൾവി അടുത്ത സ്ഥലമായ ഇക്യോനിയയിൽ വരെ സഹോദരന്മാരാൽ അവന്റെ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. വളരെ സാക്ഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ തിമോത്യോസ് എന്ന് പറയുന്നത്. അല്ലാതെ 25-30 വർഷത്തെ ഗൾഫിലെ സേവനത്തിന് ശേഷം ഗൾഫ് എയറിൽ വന്ന് എന്നിട്ട് ബാശേരിയിൽ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയതിനു ശേഷം നേരെ നമ്മുടെ ഓഫീസിൽ വന്ന് 500 അല്ലെങ്കിൽ ഗാന്ധിജി ഇരിക്കുന്ന പച്ച ഫ്രെയിം ഇട്ട നോട്ടുകെട്ടുകൾ കൊടുത്ത് ഈ ഓർഡിനേഷൻ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു ഈ തിമോത്യോസ്. അങ്ങനെ സ്വീകരിക്കുന്ന അനേകർ ഇന്ന് ക്രിസ്തീയ സഭ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെന്തക്കോസ്ത് ഗോളത്തിൽ പാസ്റ്റർമാരായി സേവനം അനുഷ്ഠിക്കുന്നു. അനേക വർഷങ്ങൾ കഷ്ടപ്പെട്ട് നോർത്ത് ഇന്ത്യയിലോ മറ്റു സ്ഥലങ്ങളിൽ കഷ്ടപ്പെട്ട് 20-25 വർഷം കഷ്ടപ്പെട്ട ശേഷം ഇത് ഈവൻ ഒരു ഓർഡിനേഷൻ പോലും കിട്ടാത്ത അനേക ദൈവദാസന്മാരെ എനിക്കറിയാം. എന്നാലേ അവർക്കൊരു ചലഞ്ചാണ് ഈ തിമോത്യോസ് എന്ന് പറയുന്നത്. കാരണം ദൈവ സാക്ഷ്യമുള്ളവനായിരുന്നു. ഹാൽ ഗൾഫിൽ മാത്രമല്ല, അമേരിക്കയിൽ മാത്രമല്ല, താൻ ഹാൽ ഏത് പ്രദേശത്തായിരുന്നോ ആ പ്രദേശത്തിനുപരിയായി അടുത്ത സ്ഥലത്ത് പോലും സാക്ഷ്യം വഹിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു ഈ തിമോത്യോസ്, ഹാലലുയ. എന്നാൽ തന്റെ ആ പിതൃത്വത്തിൽ ആ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെയും ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസെ അതെല്ലാം മാറ്റി നിർത്തിയതിനു ശേഷം ഈ വ്യക്തിയെ തന്റെ ശുശ്രൂഷ ഉതകുന്നവനായി തീരുവാൻ അല്ലെങ്കിൽ ഉതകുന്നവനായി തീരുമെന്ന് അപ്പോസ്തലനായ പൗലോസിന് വളരെയധികം വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് അനേക തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് അപ്പോസ്തലനായ പൗലോസ് ഈ വ്യക്തിയെ കാണുന്നത് ഈ തിമോത്യോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, നിജപുത്രനായ തിമോത്യോസ്. 2-ാം ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, പ്രിയ മകനായ തിമോത്യോസ്. ഹല്ലേലൂയ. അനേകം തള്ളിക്കളഞ്ഞ സ്ഥാനത്തെ അപ്പോസ്തലനായ പൗലോസ് തന്റെ പ്രിയ മകനായി ഹാലി തിമോത്തിയോസിനെ തിരഞ്ഞെടുക്കുവാൻ കാരണമായി തീർന്നു. ഹാലിയ ഇവിടെ തിമോത്തിയോസിനോട് അപ്പോസ്തലനായ പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്, നീ വചനം പ്രസംഗിക്കുക. ഹാലി വചനം പ്രസംഗിക്കുക, കഷ്ടം സഹിക്കുക, ഒരു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. ഹാലിയ വചനം പ്രസംഗിക്കുവാൻ വേണ്ടി അനേകർ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. എന്നാലേ പലപ്പോഴും വചനം പ്രസംഗിക്കുവാൻ അല്ലെങ്കിൽ വചനം പ്രസംഗിക്കുവാൻ കഴിയുന്നില്ല. കാരണം മുകളിൽ നിന്നുള്ള ചില പിടികളാണ് അവയെ വചനം പ്രസംഗിക്കുവാൻ കഴിയാതെ ആക്കി തീരുന്നത്. എന്നാൽ കഷ്ടം സഹിക്കുക, അനേകർ കഷ്ടം സഹിക്കുവാൻ തയ്യാറാണ്. ഹാലിയ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ തന്നെ അനേകർ തയ്യാറാണ്, എന്നാലേ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ആരും തയ്യാറല്ല. ഹാലിയ അടുത്തതായി സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. ഏതാണ് സുവിശേഷകന്റെ പ്രവൃത്തി? ഹാലലിയ വചനം പ്രസംഗിക്കുന്നതാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ കടന്നു ചെന്ന് അല്ലെങ്കിൽ പ്രബന്ധം അല്ലെങ്കിൽ വളരെ ആകർഷകമായ രീതിയിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നതാണോ സുവിശേഷകന്റെ പ്രവൃത്തി? അത് ഇപ്പോൾ ഒരു അതിനുവേണ്ടി ഏതാണ് പ്രവൃത്തി എന്ന് അറിയാൻ വേണ്ടി പ്രബന്ധം അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഹാലലിയ എന്നാൽ ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നു, നീയോ തിമോത്തിയോസ് നീ എന്ത് ചെയ്യണം? നീ വചനം പ്രസംഗിക്കണം. പലപ്പോഴും നമ്മൾ മിസ്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴും മറ്റും നമ്മൾ തന്നെ വചനം മാറ്റി പറയാറുണ്ട്. സാധാരണ നമ്മൾ പറയാറുണ്ട്, അല്ലേ കർത്താവ് നീ അറിയുന്നല്ലോ, രണ്ടോ മൂന്നോ പേര് കൂടി വരുന്നിടത്തൊക്കെയും നിന്റെ സാന്നിധ്യമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കള്ളുഷാപ്പിലും ദൈവത്തിന്റെ സാന്നിധ്യം വേണം, ഉണ്ടോ? അവിടെ വ്യക്തമായി നമുക്ക് കാണും, രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവിടെ മധ്യം ഞാൻ കടന്നു വരുന്നത് അല്ലിച്ചതാണ്, എന്റെ നാമത്തിൽ കടന്നു വരണം. ഹാലലിയ അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവസാന്നിധ്യം അവിടെ കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ വചനം പലപ്പോഴും നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മൾ പലപ്പോഴും ചില വാക്കുകൾ വിട്ടുകളയാറുണ്ട്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയുണ്ട്, നല്ല വിത്ത് വിതയ്ക്കുന്ന ഒരു ദാസന്റെ ഉപമ, അല്ലെങ്കിൽ നല്ല വിത്തിന്റെ ഉപമ. ഒരു വ്യക്തി വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. ചിലത് നല്ല സ്ഥലത്ത് വീണ്, ചിലത് വഴിയരികെ വീണ്, ചിലത് മുള്ളിനടിയിൽ വീണ്, ചിലത് പാറസ്ഥലത്ത് വീണ്. നമ്മൾ പലപ്പോഴും ഞാൻ പലപ്പോഴും ആദ്യമായി ചിന്തിച്ചിട്ടുണ്ട്, അല്ലേ ഇവൻ എന്തിനാണ് ഇങ്ങനെ വിത്ത് വേസ്റ്റായി കളഞ്ഞത്, എന്തിനിങ്ങനെ നല്ല വിത്തുകൾ എല്ലാം ഒരേ തരത്തിലുള്ള വിത്തായിരുന്നു, എന്തുകൊണ്ട് ഇത് വേസ്റ്റായി കളഞ്ഞു? എന്നാൽ ഈ നിയറസ്റ്റിലെ അവിടുത്തെ അവർ പണ്ടൊക്കെ ചെയ്യുന്നത് അവരാദ്യം വിത്ത് വിതച്ചതിന് ശേഷം പിന്നാണ് ഇത് ഉഴുതു മറിക്കാറുള്ളത്. നമ്മൾ ചെയ്യുന്നതിന് നേരെ വിപരീതമാണ് അവർ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, വിതയ്ക്കുന്നവൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു, വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. ആ ഭാഗം എന്ത് ചെയ്തില്ല? ആ ഉഴുതു മറിക്കുന്ന വ്യക്തി അത് ഉഴുതു മറിച്ചില്ല. ചിലത് മുള്ളിനരികിൽ വീണു. അപ്പോൾ ഈ ഉഴുതു മറിക്ക രണ്ടാമത്തെ ഉഴുതു മറിക്കുമ്പോൾ ആ മുള്ളി ഇളകി പോയില്ല. ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് വഴികരികെ വീണു. അതുകൊണ്ടാണ് ചിലത് വഴികരികെ വീണത് എന്ത് ചെയ്തപ്പെട്ടു? ചവിട്ടി മെതിക്കപ്പെട്ടു. ഹാലലുയ അതുകൊണ്ട് നല്ല വിത്തായി തീരുവാൻ ദൈവവചനം, ഹാലലുയ നമ്മുടെ ഹൃദയങ്ങൾ സ്ഥിരമാകുവാൻ, ഹാലലുയ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒന്ന് തിമോത്തിയോസിന്റെ ലേഖനം ഒന്നാം അധ്യായം, അവിടെ പ്രാർത്ഥനയെ പറ്റി വ്യക്തമായ ഒരു രേഖ അവിടെ നൽകുന്നുണ്ട്. രണ്ടാം അധ്യായം സഭയുടെ ദൗത്യം എന്തായിരിക്കണം, ഒരു ക്രിസ്തീയ സഭയുടെ ദൗത്യം എന്തായിരിക്കണമെന്ന് രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നു. സ്ത്രീകളും പുരുഷന്മാരും കർത്താവായ യേശുക്രിസ്തുവിനെ എങ്ങനെ ആരാധിക്കണമെന്ന് രണ്ടാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. മൂന്നാം അധ്യായത്തിൽ സഭയുടെ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്നു. സഭയുടെ അധ്യക്ഷന്മാര് സഭ ഭരിക്കുന്നവർ എങ്ങനെയുള്ള ആയിരിക്കണം, അവരുടെ ഗുണഗണങ്ങളെ പറ്റി മൂന്നാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. നാലാം അധ്യായത്തില് അതിനു ശേഷം എന്ത് സംഭവിക്കും, അല്ല തിമോത്തിയോസിനോട് പറയുകയാണ്, ഹാലലിയ നീ ഈ വചനം എങ്ങനെ സൂക്ഷിക്കണം. ആറാം അധ്യായത്തിൽ വീണ്ടും ചില കാര്യങ്ങള് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്. ഹാലലിയ അത് വളരെ പ്രധാനപ്പെട്ട ക്രിസ്തീയ സഭയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തെ പറ്റിയാണ് ആറാം അധ്യായത്തിൽ പറയുന്നത്. ഹാലലിയ ദാസന്മാരെ പറ്റി പറഞ്ഞതിനു ശേഷം ധനം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നെ പറ്റി ആറാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഹാലലിയ നീയോ ദൈവത്തിന് മനുഷ്യനായുള്ളവയെ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഏതിനെ വിട്ടോടിയാണെന്നാണ് അതിന്റെ മുകളിലത്തെ വാക്യം പറയുന്നുണ്ട്. ഈ ന്യൂ ഇയർ കർത്താ ദേവദാസൻ പ്രസംഗിച്ച അതേ വാക്യമാണ്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ നീ ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ ധനത്തിനെ പറ്റി ധനത്തെ വിട്ടുപോയതിനു ശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ, ഹാലലിയ ക്ഷമ, സൗമ്യത, വിശ്വാസം, ഭക്തി എന്നിവ മുറുകെ പിടിക്കുക എന്ന് പറയുന്നുണ്ട്. ഹാലലിയ ഇവിടെ നമ്മൾ വായിച്ചു വാക്യത്തിലേക്ക്, ഹാലലിയ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നത് ഈ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഹാലലിയ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഹാല് ഈ തിമോത്യോസ് ഹാല് ഈ പൗലോസ് അനേക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഹാല് ഉപയോഗിച്ചിട്ടുണ്ട്. ചില കൊരിന്ത സഭയിൽ ചില തർക്കങ്ങൾ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ചില വിശ്വാസത്തിനെതിരായ ചിലർ കടന്നു വന്നപ്പോഴേ ഹാല്യ അവരെ എതിർക്കുവാൻ വേണ്ടി, അവരെ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ വേണ്ടി ഹാല്യ ഈ തിമോത്യോസിനെയാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ അയച്ചത്. നമ്മൾ കൊരിന്ത്യ ലേഖനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനത്തിലും അവിടെ ചില വിശ്വാസത്തിനെതിരായ ചിലർ എഴുന്നേറ്റപ്പോഴേ അവിടെ ആ സഭയിലെ ഹാല്യ വിശ്വാസം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഈ തിമോത്യോസിനെ വീണ്ടും അവിടെ അയക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹാലിയ ഇപ്പോൾ ഹാലിയ വായിച്ച രണ്ട് തിമോത്യോസിലെ രണ്ടാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: എന്റെ മകനെ, പൗലോസിന്റെ വിഷയം ഇതാണ്, താൻ സ്ഥാപിച്ച സഭയാണ് ഹാൽ ഇപ്പോഴേ ഹാലിയ ആ സഭയിൽ ദൈവവചനം ഫലമേൽപ്പിക്കുവാൻ വിശ്വസ്തരായ ഒരു വ്യക്തി പോലും ഇല്ല. ഹാലലിയ, കാരണം അനേക ജ്ഞാനവാദങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്തു ഈ ദൈവവചനത്തിന് വിപരീതമായ അനേക ജ്ഞാനവാദങ്ങൾ ഈ സഭയിൽ കടന്നു വന്നു. ഹാലിയ അനേക ദൈവ വിപരീതികൾ ഈ സഭയില് എഴുന്നേറ്റു. ഹാല ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ പറ്റി അനേക ദൈവ വിപരീതികൾ ഹാല് ആ സഭയിൽ എഴുന്നേൽക്കോടെ തീർന്നു. ഹാല് ഓത്തുള്ള സഭയിലെ ഇങ്ങനൊരു ചൊല്ലുണ്ട്: ഹാല് ഞങ്ങളെ നിങ്ങൾ അറിയിച്ചതൊഴിച്ച് ചിങ്ങഴുവൻ വന്ന് അറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താലേൽക്കും സഭയിൽ ശാപം. ഹാല്യ ഞങ്ങൾ അറിയിച്ചതൊഴിച്ച് വേറൊരു വന്ന് അറിയിച്ചാൽ അവൻ ദൈവദൂതനാണെങ്കിൽ പോലും ഹാല്യ ആ സഭയിൽ എന്താണ്? ശാപമാണ്. ഹാലിയ ഇവിടെ ഹാലലിയ ദൈവവചനം ഫലമേൽപ്പിക്കുവാൻ ഹാലലിയ ഒരു സമർത്ഥനായ ഒരു വ്യക്തിയെ പൗലോസിനെ കിട്ടുന്നില്ല, തിമോത്യോസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറയുകയാണ്, നീ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടാലേ ഹാലലിയ ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം, നീ എന്നിൽ നിന്ന് എന്ത് കേട്ടു, ഹാലോ ഞാൻ കർത്താവിൽ നിന്ന് എന്താണ് പ്രാപിച്ചത് അത് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു, ഞാൻ നിനക്ക് എന്ത് ഏൽപ്പിച്ചു തന്നു, നീ ഈ സഭയെ പരമേൽപ്പിക്കുക. അതുകൊണ്ട് ഹാലലിയ ഈ കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പുവാൻ ഹാലലിയ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഏൽപ്പിക്കുക. ഹാല പൗലോസിനറിയാം ഹാലലിയ തന്റെ സമയം കഴിയാറായിരിക്കുന്നു. ഹാലലിയ ഇനി ഹാല വിശ്വസ്ത മനുഷ്യരെ കണ്ടെത്തണം. അതുകൊണ്ട് സഭ പരിപാലനത്തിന് വേണ്ടി, അല്ലെങ്കിൽ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹാലലിയ താൻ ജീവൻ നൽകി. ഹാലലിയ ഈ സഭ സഭ സ്ഥാപിച്ചു, അനേക യാത്രകൾ നടത്തി, ആ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ഹാല ഇനി ഒരിക്കലും അത് പട്ടുപോകുവാൻ ഇടയായിത്തീരുത്. അതുകൊണ്ട് നിങ്ങൾ സഭ ഹാലലിയ സഭയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സഭ പരിപാലിക്കുവാൻ വേണ്ടി, സഭയെ നയിക്കുവാൻ വേണ്ടി നിങ്ങൾ ഹാല മൂപ്പന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴേ അവർക്കുണ്ടായിരിക്കുന്ന ഗുണഗണങ്ങൾ, ഹാല അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നവർ അവർക്കുണ്ടായിരിക്കുന്ന ഗുണഗണങ്ങൾ, ഹാൽ അവരെങ്ങനെയായിരിക്കണം, അവർ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം, അവർ പൊതുവിൽ എങ്ങനെയായിരിക്കണം, സഭയിൽ എങ്ങനെയായിരിക്കണം, ഈ എല്ലാ ഗുണഗണങ്ങളെല്ലാം ഈ തിമോത്യോസിനെ എഴുതി അറിയിക്കുകയാണ്. അതുകൊണ്ട് ഹാല്യ ഈ വിശ്വാസം കാക്കുവാൻ വേണ്ടി നിങ്ങൾ ഹാലലിയ വിശ്വസ്ത മനുഷ്യരെ നീ കണ്ടെത്തണം. അവരെ കണ്ടെത്തി നീ എന്ത് ചെയ്യണം? നീ ഈ വചനം ഫലമേൽപ്പിക്കണം. അതിനുശേഷം ക്രിസ്തുവിന്റെ നല്ല ഭടനായി നീ എന്നോടുകൂടി കഷ്ടം സഹിക്കുക. ഹാലലിയ ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾക്ക് ഹാലലിയ കഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഹാലലിയ അവർക്ക് മറ്റൊന്നുമില്ലായിരുന്നു. അവരുടെ ജീവൻ ഹാല ഏതവസ്ഥയിലാണ്, ഏതവസരത്തിലാണ് അപകടത്തിലാകുന്നതെന്ന് അവർക്ക് ഒരു നിശ്ചയമില്ലായിരുന്നു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നീ ഹാല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചു ഹാലലിയ, നീ എന്റെ കൂടെ ഇറങ്ങി തിരിച്ചു. അതുകൊണ്ട് നീ ഒരിക്കലും ഹാല ആ മർക്കോസിനെ പോലെ ഹാല ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറി പോകരുത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ ഒരു നല്ല ഭടനായി ഹാല് ക്രിസ്തുവിന് വേണ്ടി വചനത്തിന് വേണ്ടി കഷ്ടം സഹിക്കുക. ഹാലലിയ പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക. ഹാലലിയ ഹാലിയ അതുകൊണ്ട് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ ഏർപ്പെടുകയില്ല. ഹാലിയ അതുകൊണ്ട് ഹാലലിയ നീ ഒരു കാര്യം ചെയ്യണം, ഹാലിയ ഈ ദൈവവചനത്തിന് വേണ്ടി ഹാലിയ കഷ്ടം അനുഭവിക്കണം. ഹാലലിയ അതിനുശേഷം രണ്ടാമതായി നമ്മൾ ആദ്യമായി ശ്രദ്ധിച്ചു, ഹാലലിയ നീ ഏതാണ് വിട്ടോടേണ്ടത്? ഹാലിയ ധനത്തിന്റെ കാര്യം പറഞ്ഞിട്ട്, ദ്രവ്യാഗ്രഹത്തെ പറ്റിയിട്ട് പറഞ്ഞതിന് ശേഷം നീ അത് വിട്ടോടുവാൻ പറഞ്ഞു. അതിനുശേഷം ഈ രണ്ടാം അധ്യായം അതിന്റെ 22 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും ഹാലലിയ ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ഹാലിയ രണ്ടാമതായി പറയുന്നു, നീ യൗവന മോഹനങ്ങളെ വിട്ടോടിയ ശേഷം ഹാല് വിശ്വാസത്തോടും കൂടി സ്നേഹത്തോടും കൂടി ശുദ്ധഹൃദയത്തോടും കൂടി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. ഹാലിയ തന്റെ സഭയെ പറ്റിയുള്ള ആ കൺസേൺ ആണ് അപ്പോസ്തലൻ പൗലോസിന് ഇപ്പോൾ ഭരിക്കുന്നത്. ഹാലിയ ഹാല് തന്റെ ഹാല് നിര്യാണ കാലം അടുത്തിരിക്കുന്നു താൻ മനസ്സിലാക്കി. ഹാലിയ കാരണം അന്ത്യസമയത്ത് ദുർഘട സമയങ്ങൾ വരും. ഹാല് അന്ത്യസമയത്ത് ഹാലലിയ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഭൂകമ്പങ്ങളോ ഉണ്ടാകുന്നതിനേക്കാൾ ഉപരിയായ ഹാലിയ ഈ ലേഖനത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് 3 പ്രകാരം വായിക്കുന്നു. ഹാലലിയ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ഹാല് എന്താണ്? മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരായിത്തീരുന്നു. അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല പൗലോസിനെ പോൽ ഭരിക്കുന്ന. ഹാലലുയ, ജനങ്ങളെല്ലാം ഈ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു. ഹാലു, വിശ്വാസം വിട്ടോടി. ഹാലലുയ, ഹാലി ദൈവവചനം നിരാകരിച്ചതിന് ശേഷം ഹാലി അവർ മറ്റുള്ള ജ്ഞാനവാദികളുടെ മുമ്പിലേക്ക് കടന്നു പോകുവാൻ ഇടയായിത്തീരുന്നു. ഹാല, അതുകൊണ്ട് ഹാലലുയ അവിടെ മൂന്നാമധ്യം പത്താം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, നീ നീയോ തിമോത്തിയോസ് എന്ത് ചെയ്യണം? നീ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത, ഹാലല എന്നിവയും അന്ത്യോക്യയിലും ഇക്കനയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവം കണ്ടിരിച്ചു. കാരണം ഈ പൗലോസിന്റെ കൂടെ കൂടെ നടന്ന് ഹാലിയ താൻ ഹാലലിയ ഏതെല്ലാം കഷ്ടം അനുഭവിച്ചു അതെല്ലാം കണ്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് ഈ തിമോത്തിയോസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഹാലിയ തനിക്കറിയാം താൻ ഏത് വ്യക്തിയോട് സംസാരിക്കുന്നു. ആ വ്യക്തി താൻ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ ഹാലി സമർത്ഥനായ അല്ലെങ്കിൽ കഷ്ടം സഹിപ്പാന് മതിയായ ഒരു വ്യക്തിയാണെന്ന് അവിടെ കാണുവാൻ സാധിക്കുന്നു. ഹാലലിയ അതിന്റെ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരാനിടയായി. വചനം പ്രസംഗിക്കുക, അതിനുശേഷം നീ എന്ത് ചെയ്യണം? സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽ. കാരണം ഹാല ഒന്നാം നൂറ്റാണ്ട് സഭയിലെ ഹാലലിയ വളരെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇതായിരുന്നു. ഹാലലിയ അവർ ഇങ്ങനെ പ്രസംഗിച്ചു നടന്നു, കർത്താവ് യേശുക്രിസ്തുവിന് വരവ് വളരെ സമീപമായിരിക്കുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർക്കുള്ള വസ്തുവകകൾ വിറ്റതിനു ശേഷം സഭയിൽ കൊണ്ടുവന്ന് ഹാലിൽ അവര് വിതരണം ചെയ്യുവാനിടയിൽ തീർന്നു. എന്നാൽ അത് കഴിഞ്ഞതിനു ശേഷം എന്ത് ചെയ്യുന്നില്ല? കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് വരുന്നില്ല. അതുകൊണ്ട് ഹാലിൽ ഈ ജ്ഞാനവാദികൾ എന്ത് ചെയ്തു? ഈ വന്ന ക്രിസ്തു ക്രിസ്തു അല്ല, ഹാലിലുയ അവൻ നിങ്ങളെ പഠിപ്പിച്ച് തെറ്റാണ് ഇതെല്ലാം പറഞ്ഞതിനു ശേഷം സഭയിൽ എന്ത് ചെയ്തു? കലഹം സൃഷ്ടിക്കുവാനിടയിൽ തീർന്നു. ഹാലിലുയ അങ്ങനെ പറഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് ക്രിസ്തു ഇതുവരെ വന്നില്ല? അതാണ് അവരുടെ ചോദ്യം. ഹാലലിയ അങ്ങനെ സഭയിലെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴേ ജ്ഞാനവാദികൾ കടന്നു വന്ന് ഹാലലിയ ദൈവവചനത്തിന് വിപരീതമായി സംസാരിച്ചപ്പോഴേ ഹാലിയ അവരെ തടുക്കുവാൻ വേണ്ടി പൗലോസ് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കണം. ഹാലി എപ്പോഴാണ് ഹാലി ഇവർ കടന്നു വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ഹാലലിയ ഏത് സമയത്താണ് സഭയിൽ ഇവർ നുഴഞ്ഞു കടന്നു വരുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ വചനം മാത്രം പ്രസംഗിക്കണം. ഹാലിയ നീ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഹാലലിയ ഈ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അതുകൊണ്ട് ഹാലലിയ അതിനുശേഷം ഇത് പറയുന്നുണ്ട്, ഹാലലിയ സകല ദീർഘക്ഷമയോടെ ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഹാലലിയ അതിന്റെ അടുത്ത വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ്. ഹാലലിയ അനേക പ്രാസങ്ങൾ ഒപ്പിച്ച് അവർ സംസാരിക്കും. ഹാലലിയ വളരെ ക്രിയാത്മകമായി അവർ സംസാരിക്കും. കേട്ടിരിക്കുമ്പോൾ വളരെ ഹാല് നമുക്ക് കേൾക്കുവാൻ ഇമ്പമായിരിക്കും. എന്നാലേ അതൊന്നിലും നീ എന്ത് ശ്രദ്ധ വെക്കരുത്. നീ ഒരു കാര്യം ചെയ്യണം, ഹാല് നീ എപ്പോഴും ഒരുങ്ങിയിരുന്നതിന് ശേഷം ഹാലലിയ നീ എന്ത് ചെയ്യണം? ദീർഘക്ഷമയോടെ ഇരുന്നതിന് ശേഷം ഹാല് സമയത്തിന് അസമയത്തിന് ഒരുങ്ങിയ ശേഷം വചനം പ്രസംഗിക്കുക. അതിനുശേഷം നീ എന്ത് ചെയ്യണം? കഷ്ടം അനുഭവിക്കുക. അതിനുശേഷം നീ എന്ത് ചെയ്യണം? ഒരു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. ഹാലലിയ അപ്പോസ്തലനെ പൗലോസ് പ്രബോധിപ്പിക്കാൻ കഴിയും. ഹാല് താൻ വിശ്വാസത്താൽ വളർത്തിയ മകനാണ്, പ്രിയ മകനാണ്. ഹാലലിയ അനേകർ തള്ളിക്കളഞ്ഞപ്പോൾ തന്റെ വലം കരം നീട്ടി അവനെ വിളിച്ചവനാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ സഹിച്ച കഷ്ടം നീ അറിയുന്നു. ഹാലലിയ ഈ പൗലോസിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഹാലലിയ ഹാല് വിശ്വാസത്തിന് വേണ്ടി ഹാലലിയ അനേക കഷ്ടങ്ങൾ സഹിച്ച ഒരു വ്യക്തിയാണ് ഹാലലിയ. ഹാല് തന്റെ ഹാലലിയ നേരത്തെ നമ്മൾ വായിച്ചു പോലെ പട ചേർത്തവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവന കാര്യങ്ങളിൽ നിന്ന് പോലും നേർന്നിട്ട ഒരു വ്യക്തിയാണ് ഹാലലിയ. ഹാലലിയ ചരിത്രങ്ങൾ പറയുന്നത് തനിക്ക് കുടുംബജീവിതം ഇല്ലായിരുന്നതാണ്. ഹാല് അത്രത്തോളം ഹാലലിയ കഠിനമായി ഹാലിയ ക്രിസ്തുവിന്റെ പോരാളിയായി നിന്ന ഹാലിയ ഒരു വ്യക്തിയാണ് അപ്പോസ്തലൻ പൗലോസ് എന്ന് പറഞ്ഞു. ജീവിച്ചിരുന്നവരിൽ ഹാല് വെച്ച് ഏറ്റവും മഹാനായ ക്രിസ്ത്യാനിയായിരുന്നു ഹാലലിയ അപ്പോസ്തലൻ പൗലോസ് എന്ന് പറഞ്ഞു. ഹാലലിയ കർത്താവായ യേശുക്രിസ്തുവിന് നേരിട്ട് ലഭിച്ച അപ്പോസ്തലത്തിന്റെ ആ ധീരതയും വിശ്വാസവും, ഹാലലിയ അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക്, ഹാലലിയ വിശ്വാസികളെ ഹാല് വീരത്വത്തിലേക്ക് നയിച്ച മഹാശാലിയായ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഇപ്പോൾ എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഹാലലിയ ഞാനോ പാനീയയാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു. ഹാലലിയോ ഇനി ഹാല് എനിക്ക് തരുവാൻ ഒന്നുമില്ല, നിങ്ങളെ ഫലമേൽപ്പിക്കാൻ എനിക്കൊന്നുമില്ല. ഹാലിയ ഞാൻ എന്താണ് കർത്താവ് എന്ന് പ്രാപിച്ചത് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് എളുപ്പിച്ചു തന്നു. ഹാല് ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു. ഹാലലിയ എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഹാല് പൗലോസിന് വിശ്വാസമുണ്ട്. ഹാലലിയ ഞാൻ ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചു. ഹാല് ആ ക്രിസ്തുവിന്റെ സ്നേഹമാണ് തന്നെ നിലനിർത്തിയത്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഹാല് എനിക്കിനി ഒരു പ്രത്യാശയുണ്ട്. ഹാലലിയ എനിക്ക് വേണ്ടി ഒരു കിരീടം കാത്തിരിക്കുന്നു. ഹാലലിയ അതെനിക്ക് തരുവാൻ സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഹാലലിയ എന്നെ നേരിട്ട് വിളിച്ച, ഹാല് എനിക്ക് നേരിട്ട് വിളിച്ച അപ്പോസ്തലം തന്ന ആ ദൈവം ഹാലലിയ എനിക്കത് തരും. ഹാലലിയ അവൻ ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറുകയില്ല. അവസാനമായി പൗലോസിന്റെ കൺസേൺ ഉണ്ട്. ഹാലലിയ അനേക ദൈവദാസന്മാർക്ക് ഒരു മാതൃകയാണ്, മാതൃകയായിരിക്കണം അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന ഹാലലിയ. ഈ പൗലോസിനെ ഹാലിൽ ഇപ്പോൾ തന്റെ സഭയ്ക്ക് വേർതിരിച്ചു കൊടുക്കുവാൻ ഭൗതികമായ ഒന്നുമില്ല. എന്നാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ദൈവദാസന്മാർക്ക് പറയുകയാണെങ്കിൽ ഹാലലുയ, ബൈബിൾ സ്കൂളുകളുണ്ട്, സെമിനാരികൾക്കുണ്ട്, നോർത്തേൺ റീജിയനുകളുണ്ട് ഹാലലുയ, ഉത്തരേന്ത്യ ഹാല മരുമക്കൾക്ക് കൊടുക്ക, സൗത്ത് ഇന്ത്യ മക്കൾക്ക് കൊടുക്ക, ഹാല സെമിനാരികൾ മറ്റു പ്രിയപ്പെട്ടവർക്ക് കൊടുക്ക. എന്നാൽ ഹാല ഇവിടെ കൊടുക്കുവാന് അപ്പോസ്തലനായ പൗലോസിന്റെ കയ്യിൽ ഒന്നുമില്ല. ഹാല നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഹാലലുയ, അതിന്റെ 13:13 അപ്പോസ്തലനായ പൗലോസിന്റെ കയ്യിലുള്ള ചെറിയ സാധനമാണ്. അതെന്താണ് ഹാലലുയ? 4:13 ഇപ്രകാരം വായിക്കുന്നു, ഹാലലുയ, അപ്പോസ്തലനായ പൗലോസിന്റെ കയ്യിൽ മറ്റ് ഭൗതികമായ ഒരു കാര്യവുമില്ല, ഒരു പുതപ്പ് ഹാലലുയ, പിന്നെ ചില ചർമ്മലിഖിതങ്ങൾ, ഹാല ദൈവവചന എഴുതപ്പെട്ട ചില ചർമ്മലിഖിതങ്ങൾ, ഇത് മാത്രമേ ഉള്ളൂ തന്റെ സമ്പത്ത്. ഹാലലുയ, ഈ ദീർഘവർഷത്തെ ക്രിസ്തീയ സേവനത്തിന് ശേഷം തനിക്ക് ഹാലലുയ ഹാല കണ്ടെത്തുവാൻ അല്ലെങ്കിൽ തനിക്ക് ആശ്രയിപ്പാൻ ഹാലലുയ ഒരു പുതപ്പും ഹാല ചില ദൈവവചനവും മാത്രമേ ഉള്ളൂ, മറ്റൊന്നും തനിക്കില്ല കൊണ്ടുവരുവാൻ. ഹാലലുയ, അവിടെ അനേക വ്യക്തികളെ പറ്റി പറയുന്നുണ്ട് ഹാലലുയ. തന്നെ വിട്ടേച്ചു പോയ മർക്കോസിനെ പറ്റി പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ പൗലോസ് പറയുന്നു അവൻ ഹാലലുയ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കൊള്ളാവുന്നവനാണ്, അതുകൊണ്ട് നീ അവനെ ചേർക്കുക. ഇപ്പോൾ ഹാലലുയ പൗലോസ് മാത്രമേ, ഹാലലുയ ലൂക്കോസ് ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ. ഹാലലുയ ദേമാസിനെ പറ്റി പറയുന്നു, ഹാലലുയ അനേകർ തങ്ങൾക്ക് വേണ്ടി എതിർ നിന്ന അവരെ എല്ലാം സ്നേഹിക്കുവാൻ വേണ്ടി പൗലോസ് പറയുന്നു, ഹാലലുയ അവരോടൊന്നും എതിർത്ത് നിൽക്കരുത്, ദൈവം അവർക്ക് വേണ്ടി പകരം ചെയ്യും. ഹാലലുയ, ഹാലലുയ അവിടെ പൗലോസ് പറയുന്നു, ഹാലലുയ ഞാൻ ഹാലലുയ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു. ഹാല ഞാൻ എന്ത് സ്വീകരിച്ചുവോ, ഞാൻ ഏത് പാത പിന്തുടർന്നുവോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ വചനം പ്രസംഗിക്കുക. ഹാലലുയ, ഹാലലുയ വചനം പ്രസംഗിക്കുക, കഷ്ടം അനുഭവിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. ഹാലലുയ ഈ ദിവസങ്ങളിൽ ഹാലലുയ ദൈവവചനം ഹാലലുയ നമ്മൾ ഹൃദയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഹാലലുയ ദൈവവചനത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, ഹാലലുയ കഷ്ടം സഹിക്കുവാൻ ഒരു നല്ല ധീരാളിയായി ഒരു നല്ല പടയാളിയായി ഹാലി ആ പൗലോസിനെ പോലെ ഹാലലുയ ക്രിസ്തീയ സേവനം മാർഗമാക്കി ഹാലലുയ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ.